2022 ഒക്ടോബർ 21 വെള്ളിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ആഭിചാരത്തിന്റെ അടിവേരുകൾ. മുൻ DGP എ ഹേമചന്ദ്രൻ എഴുതുന്നു, ആശങ്കകളും അനിശ്ചിതത്വങ്ങളും നിറഞ്ഞതാണ് ജീവിതം. രോഗം, മരണം, സമ്പത്ത്, ജോലി, കുടുംബ ബന്ധങ്ങൾ, ഇങ്ങനെ നമ്മെ നിരന്തരം അലട്ടുന്ന പ്രശ്നങ്ങൾ പലതാണ്. അവ നേരിടാൻ സാധാരണ മനുഷ്യർ അവലംബിക്കുന്ന രീതികളുണ്ട്. നമുക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് ഗുരുതരമായൊരു രോഗം ബാധിച്ചതായി കരുതുക. ആദ്യത്തെ ഞെട്ടലിന് ശേഷം സാധ്യമായ ചികിത്സ എത്രയും വേഗം തേടും. ഒപ്പം പലരും അവരുടെ വിശ്വാസമനുസരിച്ച് ആരാധനാലയത്തിൽ പോയി പ്രാർത്ഥിക്കുകയും മറ്റും ചെയ്യും. രണ്ടാം വഴി അല്പം മനഃശാന്തിയും രോഗാവസ്ഥയെ നേരിടാനുള്ള കരുത്തും നൽകുമെങ്കിലും അത് ചികിത്സയ്ക്ക് പകരമാവില്ലെന്ന് ഭൂരിപക്ഷം പേർക്കും അറിയാം. ചികിത്സ കൊണ്ട് ഭേദമാകാത്ത രോഗങ്ങളുണ്ടല്ലോ. നമ്മുടെ അറിവിലുള്ള മാർഗങ്ങളിലൂടെ പരിഹാരം ഉറപ്പില്ലാത്ത പ്രശ്നങ്ങളുമുണ്ട്. ദിവ്യത്വം സ്വയം അവകാശപ്പെടുന്നവർക്കുള്ള പ്രവേശന കവാടമാണ് അത്. മതവിശ്വാസത്തിനപ്പുറം പ്രതീക്ഷയില്ലാത്ത മനുഷ്യന്റെ പ്രതീക്ഷയായി വ്യാജമാർഗങ്ങൾ വളരുന്ന അവസ്ഥയുണ്ട്. നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെ കേരളം മുന്നേറിയ ശേഷവും ഈ പ്രതിഭാസം പരിമിതമായ തോതിലെങ്കിലും പലയിടത്തും നിലനിന്നിട്ടുണ്ട്. വീണ്ടുമെത്തുന്ന വിപത്തുകൾ. സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങളിലൂടെ ഒരു കാലത്ത് ഇല്ലാതായ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വീണ്ടും വളർന്നുവരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ 1829 ബ്രിട്ടീഷ് ഭരണകാലത്തു തന്നെ സതി എന്ന ദുരാചാരം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടത് രാജാറാം മോഹൻ റോയിയെ പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ നടത്തിയ മഹത്തായ പ്രവർത്തനത്തിലൂടെയാണ്. ഇത്രയ്ക്ക് ക്രൂരമായ അനാചാരം 1980 ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആവർത്തിക്കപ്പെട്ടു എന്നതും വസ്തുതയാണ്. അതേ തുടർന്ന് സതിക്കെതിരെ ശക്തമായ നിയമനിർമ്മാണം ദേശീയതലത്തിൽ ഉണ്ടായി. ആ അനാചാരത്തെ മഹത്വവൽക്കരിക്കുന്നതും അതിനായി പ്രചാരണം നടത്തുന്നതും സതി നടത്താൻ ശ്രമിക്കുന്നതുമെല്ലാം കുറ്റകരമാക്കുന്ന നിയമം 1987 നിലവിൽ വന്നത്. ആഗ്രഹങ്ങളുള്ള സമൂഹമാണല്ലോ നമ്മുടേത്. സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് മറ്റെന്തിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കപ്പെടുമ്പോൾ ആഗ്രഹം എപ്പോഴാണ് അത്യാഗ്രഹമായി മാറുന്നതെന്ന് നമ്മളറിയില്ല. അതും മനസ്സിനെ ബാധിക്കുന്ന അപകടകരമായ രോഗാണുവാണ്. സമ്പത്തിന്റെ സ്വാഭാവിക വളർച്ചയ്ക്ക് ചില പരിധികളും പരിമിതികളുമുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്തിന് നമുക്കറിയാവുന്ന ഭൌതിക മാർഗങ്ങൾ അപര്യാപ്തമാകുമ്പോൾ ദിവ്യതയുടെയും മാന്ത്രികതയുടെയും പരിവേഷമണിഞ്ഞ അജ്ഞാത ശക്തികളുടെ ഉപാസകരെന്ന് അവകാശപ്പെടുന്ന കൊടും കുറ്റവാളികൾ സഹായത്തിനെത്താറുണ്ട്. ഈ കുറ്റവാളികൾക്ക് ഇരകളെ തേടിപ്പിടിക്കുന്നതിന് ഡിജിറ്റൽ സാങ്കേതികവിദ്യയും സാമൂഹിക മാധ്യമങ്ങളും പ്രയോജനപ്പെടുത്താൻ കഴിയും. ഇത്തരം ഏർപ്പാടുകൾക്ക് ആവശ്യമായ രഹസ്യാത്മകത അത് ഉറപ്പാക്കുന്നു. നിയമത്തിന്റെ അനിവാര്യത. അന്ധവിശ്വാസങ്ങൾ ചൂഷണം ചെയ്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ നിയമം വേണമെന്ന ആവശ്യത്തിന് വർദ്ധിച്ച പൊതുസമിതി ഇന്നുണ്ട്. ഈ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്ന നരേന്ദ്ര ധാബോൽക്കർ മഹാരാഷ്ട്രയിൽ കൊല ചെയ്യപ്പെട്ടതോടെയാണ് നിയമനിർമ്മാണത്തിന്റെ പ്രാധാന്യം ദേശീയ ശ്രദ്ധ ആകർഷിച്ചത്. ധാബോൽക്കറുടെ ആത്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി കൊലയാളികളെ കണ്ടെത്താൻ പൂനെയിലെ പോലീസ് ശ്രമിച്ചെന്ന ആക്ഷേപം സൂചിപ്പിക്കുന്നത് അന്ധവിശ്വാസത്തിന്റെയും ആഭിചാരത്തിന്റെയും വേരുകൾ എവിടെയെല്ലാം വ്യാപിച്ചു കിടക്കുന്നു എന്നതാണ്. അന്ധവിശ്വാസത്തിലൂന്നിയ ചൂഷണം കേരളത്തിലും കൊലപാതകത്തിലേക്കും ലൈംഗിക ആക്രമണങ്ങളിലേക്കും നയിച്ച സാഹചര്യം കൂടി കണക്കിലെടുത്താണ് 2014 ഞാൻ ഇന്റലിജൻസ് മേധാവിയായിരിക്കെ ഒരു ബിൽ തയ്യാറാക്കാൻ ശ്രമിച്ചത്. അന്ന് മഹാരാഷ്ട്രയിൽ നിലവിലിരുന്ന നിയമവും മറ്റിടങ്ങളിൽ നിയമപണ്ഡിതരും വിവിധ സംഘടനകളും തയ്യാറാക്കിയ നിയമങ്ങളും പരിശോധിച്ചു. അവയുടെയെല്ലാം ഒരു പ്രധാന ന്യൂനത ഈ കുറ്റകൃത്യത്തിന് ഒരു നിർവചനം നൽകിയിരുന്നില്ല എന്നതാണ്. പുതിയ നിയമം തയ്യാറാക്കിയപ്പോൾ അന്ധവിശ്വാസത്തിലൂടെയുള്ള ചൂഷണം എന്നൊരു പുതിയ കുറ്റകൃത്യം നിർവചിച്ചു. അജ്ഞാത ശക്തികളിലൂടെ വലിയ നേട്ടമുണ്ടാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് മനുഷ്യനെ ചതിയിൽപ്പെടുത്തുക എന്നതായിരുന്നു കുറ്റകൃത്യത്തിന്റെ ഒരു ഘടകം. തുടർന്ന് ലൈംഗിക ചൂഷണം മുതൽ കൊലപാതകം വരെയുള്ള സംഭവങ്ങളിലേക്കെല്ലാം നയിക്കുന്ന പ്രവൃത്തികളെ നിർവചനത്തിന്റെ പരിധിയിൽപ്പെടുത്തുകയും ഇരകളെ ലക്ഷ്യമാക്കിയുള്ള എല്ലാവിധ പ്രചാരണങ്ങളും ശിക്ഷാർഹമാക്കുകയും ചെയ്തു. ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയാൻ പുതിയൊരു നിയമം വരുന്നതോടെ അതിനുള്ള പ്രേരണയും പരിശ്രമവുമെല്ലാം കർശന നടപടികൾക്ക് വിധേയമാക്കാനാകും. നിയമപരമായ അത്തരം ഇടപെടലുകൾ ഉണ്ടായെങ്കിലേ ഇത് മുളയിലെ നുള്ളാനാകൂ. നിയമനിർമ്മാണത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി മതവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും വലിയ പ്രാധാന്യമുള്ള സമൂഹത്തിൽ നിയമം അതുമായി ഏറ്റുമുട്ടുമോ എന്നതാണ്. അത്തരം വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുന്ന സമീപനമാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ യുക്തിവാദികളുടെ സമീപനം വ്യത്യസ്തമാണ്. ഇന്നത്തെ സാമൂഹികാവസ്ഥയിൽ അത് പ്രായോഗികമാണെന്ന് ഞാൻ കരുതുന്നില്ല. നിയമം കൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന ഒന്നല്ല അന്ധവിശ്വാസത്തിലൂടെയുള്ള ചൂഷണം. കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ ഹീനകൃത്യങ്ങളിൽ കലാശിക്കുമ്പോഴാണ് ഇന്ന് ഇത്തരം കുറ്റകൃത്യങ്ങൾ പുറം ലോകം അറിയുന്നത്. നിയമമുണ്ടായാൽ ദുരന്തങ്ങളിലേക്കുള്ള യാത്രയ്ക്കിടയിൽ തന്നെ പോലീസിനും ജാഗ്രതയുള്ള പൌരസമൂഹത്തിനും ഇടപെടാനാകും. ഗുരുതരമായ ഇന്നത്തെ അവസ്ഥയ്ക്കെതിരെ സാമൂഹിക ജാഗ്രത വളർത്തുന്നതിനുള്ള ഉപകരണമായി കൂടി നിയമം പ്രയോജനപ്പെടുത്താനാകും. ആത്യന്തികമായി സാമൂഹിക പ്രതിരോധമാണ് രോഗത്തിനുള്ള ഒന്നാംതരം ചികിത്സ. മനസ്സിലെ രോഗാണു ശാസ്ത്രപുരോഗതിയിലൂടെ നമുക്ക് വസൂരി രോഗത്തെ ലോകത്തുനിന്ന് ഇല്ലായ്മ ചെയ്യാം. അതിന് കാരണമാകുന്ന വൈറസിനെ ഇല്ലായ്മ ചെയ്താൽ മതി. ശാരീരിക രോഗങ്ങളിൽ നിന്ന് മാത്രമേ ഇങ്ങനെ ശാസ്ത്രത്തിന് ശാശ്വതമായി മനുഷ്യനെ രക്ഷിക്കാനാവൂ. അന്ധവിശ്വാസത്തിന്റെ രോഗാണുവ്യാപനം നടക്കുന്നത് മനുഷ്യ മനസ്സുകളിലാണ്. അത് തടയണമെങ്കിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായ ജാഗ്രത മനുഷ്യ മനസ്സുകളിൽ ശക്തമായി നിലനിർത്താൻ കഴിയണം. ശാസ്ത്രവിജ്ഞാനം അനുദിനം വളരുന്നുണ്ടെങ്കിലും ശാസ്ത്രബോധം പലപ്പോഴും പിന്നോട്ടാണ് പോകുന്നത്. വിദ്യാർത്ഥികളിലും യുവതലമുറയിലും പൊതുസമൂഹത്തിലും നല്ല സ്വാധീനം ചെലുത്തിയിരുന്ന ശാസ്ത്ര സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങളാൽ കേരളം ഒരു കാലത്ത് സമ്പന്നമായിരുന്നു. ജനകീയ കലാരൂപങ്ങളായിരുന്ന നാടകം, സിനിമ, കഥാപ്രസംഗം തുടങ്ങിയ മാധ്യമങ്ങളും സമൂഹത്തിൽ ഗുണകരമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സർവ്വവ്യാപിയായ സാമൂഹിക മാധ്യമങ്ങളുടെ ലോകമാണല്ലോ ഇന്നത്തേത്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അനുനിമിഷം നമ്മെ തേടിയെത്തുന്ന വിഭവങ്ങൾ പലതും യുക്തിക്കും ശാസ്ത്രബോധത്തിനും നിരക്കുന്നതല്ല എന്ന് പറയാൻ വലിയ ഗവേഷണം വേണ്ട.